आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इनएक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
സംഭാവനകളുടെ എല്ലാ വിവരങ്ങളും ലഭ്യമാണെന്ന് വെളിപ്പെടുത്തി SBIയിലെ മോഷണം പുറത്തായി. ഇലക്ടറൽ ബോണ്ടുകൾ ആവശ്യമായ എല്ലാ ഡാറ്റയും SBIയുടെ പക്കലുണ്ട്. ഹലോ, ഞാൻ രവീഷ് കുമാർ. രേഖകൾ വെളിപ്പെടുത്താൻ സ്റ്റേറ്റ് ബാങ്ക് വിസമ്മതിക്കുന്നു, പ്രത്യേകിച്ചും ആരാണ് സംഭാവന നൽകിയതെന്ന് കാണിക്കുന്നവ. 2019 ഈ രേഖകൾ വെളിപ്പെടുത്തണമെന്ന് സർക്കാർ മന്ത്രിമാർ നിർബന്ധിച്ചത് എങ്ങനെയെന്ന് ഓർക്കുന്നുണ്ടോ? എന്നാൽ ഇലക്ടറൽ ബോണ്ട് രേഖകൾ വെളിപ്പെടുത്തേണ്ട സമയമായപ്പോൾ അവർ മടിച്ചു. രേഖകൾ വെളിപ്പെടുത്തില്ലെന്ന് അവർ തീരുമാനിച്ചതായി തോന്നുന്നു. പത്രപ്രവർത്തകരായ നിതിൻ സേദിയും തപസ്സിയും ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതി വാദത്തിന് തയ്യാറെടുക്കുമ്പോൾ വാങ്ങുന്നയാളുടെ റെക്കോർഡ് എല്ലായ്പ്പോഴും ബാങ്കിംഗ് സംവിധാനത്തിൽ തന്നെ നിലനിൽക്കുമെന്നും ഏത് അന്വേഷണ ഏജൻസിക്കും ആവശ്യമുള്ളപ്പോഴെല്ലാം അത് ആക്സസ് ചെയ്യാമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും രേഖകൾ വെളിപ്പെടുത്തില്ലെന്നാണ് ബാങ്ക് ഇപ്പോൾ അവകാശപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് സംഭാവനകൾ നിരീക്ഷിക്കുന്ന സംഘടനയായ ADR സുപ്രീംകോടതിയിൽ ഹർജി നൽകി. സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ബോധപൂർവം അവഗണിച്ചതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ അലക്ഷ്യ നടപടികൾ ആരംഭിക്കണമെന്ന് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പ്രതിനിധീകരിച്ച് ADR അഭ്യർത്ഥിച്ചു. SBIയുടെ അപ്പീൽ തീർത്തും ദുരുദ്ദേശ്യപരമാണെന്നും ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സുതാര്യത ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും കോടതിയലക്ഷ്യ ഹർജിയിൽ ADR വാദിക്കുന്നു. ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വേഗത്തിൽ സമാഹരിക്കാനും വെളിപ്പെടുത്താനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ടെന്നും ADR പരാമർശിക്കുന്നു. ഇത് എളുപ്പത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും ബാങ്ക് പൗരന്മാരുടെ അറിയാനുള്ള അവകാശത്തെ അടിച്ചമർത്തുക മാത്രമല്ല സുപ്രീംകോടതിയുടെ അധികാരത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. എഡിആറിന്റെ ഹർജിക്ക് പുറമെ ഇന്ന് റിപ്പോർട്ടേഴ്സ് കളക്ടീവിൽ നിന്നുള്ള നിതിൻ സേത്തിയും തപസ്സിയും തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൽ സ്റ്റേറ്റ് ബാങ്കിന്റെ എല്ലാ വാദങ്ങളും പൊളിച്ചെഴുതിയിട്ടുണ്ട്. സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഉടൻ നൽകിയെങ്കിലും അവർ കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഇത് കൂടുതൽ ചർച്ച ചെയ്യും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വശത്തുനിന്നും സൂക്ഷ്മ പരിശോധനയിലാണ്. ഈ വീഡിയോ അവസാനം വരെ ക്ഷമയോടെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ കേസിൽ ഉടൻ വാദം കേൾക്കണമെന്നും അടുത്തയാഴ്ച തീയതി നിശ്ചയിച്ചേക്കുമെന്നും പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടു. ചോദ്യം ഉയർന്നുവരുന്നു, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബാങ്കിന്റെ വിശ്വാസ്യത എന്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു? February 15 തീരുമാനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരും സ്റ്റേറ്റ് ബാങ്കും മൗനം പാലിക്കുകയാണ്. 136 ദിവസത്തിന് ശേഷം വിവരങ്ങൾ നൽകുമെന്ന് ബാങ്ക് അറിയിച്ചു. ഉടനടിയല്ല. മോഡി ഗവൺമെന്റ് ദിനംപ്രതി നിരന്തരമായ പ്രചാരണം തുടരുമ്പോൾ പൗരന്മാർ എന്തിന് 136 ദിവസം കാത്തിരിക്കണം? ഈ പരസ്യങ്ങളിൽ ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒഴികെ എല്ലാം മോദി ഉറപ്പു നൽകുന്നു. 2018 മുതൽ ഈ വിവരങ്ങൾക്കായി പോരാടുന്ന പൗരന്മാരുടെ സംഘടനകൾക്ക് ഇത് സമയബന്ധിതമായി ലഭിച്ചില്ലെങ്കിൽ സുപ്രീംകോടതിയുടെ ഉത്തരവിനും വൈകുന്ന വിവരങ്ങൾക്കും അവയുടെ പ്രാധാന്യവും സ്വാധീനവും നഷ്ടപ്പെടും. ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിയ സുപ്രീംകോടതി ഇത് വിവരാവകാശ ലംഘനമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തമാക്കി. വൈകി ലഭിക്കുന്ന വിവരങ്ങൾ അതിന്റെ പ്രാധാന്യവും ഫലവും കുറക്കുന്നു. അതുകൊണ്ടാണ് വിവരാവകാശ നിയമത്തിൽ കൃത്രിമം കാണിക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. മാധ്യമങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുമ്പോൾ വിവരങ്ങൾ നേടുന്നതിനുള്ള അവസാന ആശ്രയമായി വിവരാവകാശ നിയമം തുടരുന്നു. വിവരാവകാശ നിയമപ്രകാരം 30 വിവരങ്ങൾ നൽകണമെന്നും ആദ്യ അപ്പീലിന് 45 കൂടരുത്, മൊത്തം 75 പ്രസ്താവിക്കുന്ന നിയമം വായിക്കാൻ നിർദ്ദേശിക്കുന്നു. എന്നിട്ടും ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് 136 ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ ഉടൻ നൽകണമെന്ന് വിവരാവകാശ നിയമത്തിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങൾക്ക് സമയം അനിവാര്യമല്ലായിരുന്നുവെങ്കിൽ, നിയമം സമയബന്ധിതമായ വിവരവ്യവസ്ഥയ്ക്ക് മുൻഗണന നൽകിയില്ലെങ്കിൽ അതിന്റെ ആദ്യ വരിയിൽ അത് പരാമർശിക്കുമായിരുന്നില്ല. സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇലക്ടറൽ ബോണ്ട് വിവരാവകാശത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അത് അസാധുവാക്കി. March 15 ശേഷം വിവരങ്ങൾ തടഞ്ഞുവച്ചാൽ അത് നിങ്ങളുടെ വിവരാവകാശത്തെ വീണ്ടും ലംഘിക്കും. ഇലക്ടറൽ ബോണ്ടുകൾ BJPയെ സമ്പന്നമാക്കുകയും അതിനെ ഏറ്റവും സമ്പന്ന പാർട്ടിയാക്കുകയും ചെയ്തു. 2012 മുതൽ 2017 വരെയുള്ള 5 BJPക്ക് 3,393 crore സംഭാവനയായി ലഭിച്ചതായി ജഗ്ദീപ് ചോക്കർ റിപ്പോർട്ട് ചെയ്തു. ബോണ്ട് സ്കീം അവതരിപ്പിച്ചതിനെ തുടർന്ന് 2019 മുതൽ 2023 വെറും 4 പാർട്ടി ഇലക്ടറൽ ബോണ്ടുകളിൽ നിന്ന് മാത്രം 6,500 crore സമാഹരിച്ചു. അതിന്റെ സംഭാവനകൾ ഇരട്ടിയായി. ദാതാക്കൾ, അവരുടെ റിട്ടേൺസ്, ഉൾപ്പെട്ട കമ്പനികൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് വെളിപ്പെടുത്തുന്നതിന് 136 ദിവസത്തെ കാലതാമസം നിർദ്ദേശിച്ചു. വിവരാവകാശ നിയമത്തിൽ കാലതാമസം വരുത്തിയ വിവരവ്യവസ്ഥകൾക്കുള്ള പിഴകൾ ഉൾപ്പെടുന്നു. അവഹേളന പിഴകൾക്ക് പുറമേ അത്തരം കാലതാമസത്തിന്റെ അനന്തരഫലങ്ങളും സ്റ്റേറ്റ് ബാങ്കിന് നേരിടേണ്ടിവരുമെന്ന് നിർദ്ദേശിക്കുന്നു. സ്റ്റേറ്റ് ബാങ്കിനായി ഒരു പുതിയ വിവരാവകാശ നിയമം പരിഗണനയിലുണ്ടോ? 2005 വിവരാവകാശ നിയമം സർക്കാർ വിവരങ്ങൾക്കായുള്ള പൗരന്മാരുടെ അഭ്യർത്ഥനകളോടുള്ള സമയോചിതമായ പ്രതികരണത്തിന് ഊന്നൽ നൽകുന്നു. ഉടനടി വിവരപ്രവേശനത്തിനായി ഒരു പോർട്ടൽ വാഗ്ദാനം ചെയ്യുന്നു. 2004 അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഈ നിയമം നടപ്പിലാക്കി. സർക്കാർ ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ വ്യക്തവും മനസ്സിലാക്കാവുന്നതുമായ ഭാഷയിൽ ഔദ്യോഗിക അവ്യക്തത മുൻനിർത്തി പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉറപ്പാക്കി. മോദി സർക്കാർ ഇത്തരമൊരു നിയമം കൊണ്ടുവരുമായിരുന്നോ? ദാതാക്കളുടെ ഐഡന്റിറ്റി മറയ്ക്കുന്നതിനായി വിവരാവകാശ തത്വങ്ങൾക്ക് വിരുദ്ധമായ ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇക്കാരണത്താൽ റദ്ദാക്കപ്പെട്ടു. വിവരാവകാശ നിയമത്തിന്റെ മറ്റൊരു നിർണായക വശം, ഒരു വ്യക്തിയുടെ ജീവിതത്തിനോ സ്വാതന്ത്ര്യത്തിനോ നിർണായകമായ വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നൽകണം. വോട്ടർമാരുടെ വ്യക്തിസ്വാതന്ത്ര്യത്തിന് സുപ്രധാനമായ ഇലക്ടറൽ ബോണ്ട് വിശദാംശങ്ങൾ ഈ സമയപരിധിക്കുള്ളിൽ വെളിപ്പെടുത്തണം. പിന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നു? 2019 ഏപ്രിൽ 11 മുതൽ മെയ് 23 വരെ നീണ്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ 42 ദിവസത്തിനുള്ളിൽ 61 കോടിയിലധികം വോട്ടുകൾ എണ്ണി. വിവരങ്ങൾ 136 ദിവസം വൈകിയാൽ 2029 തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് എങ്ങനെ തീരുമാനങ്ങളെടുക്കാനാകും? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)യുമായുള്ള വൈരുദ്ധ്യം ഉയർത്തിക്കാട്ടി ഒരു ഹർജിയിൽ വാദിച്ചതുപോലെ പങ്കാളിത്ത ജനാധിപത്യത്തിന് സുതാര്യത അനിവാര്യമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ഡാറ്റ പ്രോസസ്സിംഗിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത്തരം ജോലികളിൽ വൈദഗ്ധ്യമുള്ള തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായ ഡാറ്റ അപ്ലോഡ് ഉറപ്പാക്കാൻ സഹായിക്കണം. ആവശ്യമായ 21 ദിവസങ്ങളിൽ 136 ദിവസത്തേക്കുള്ള ബാങ്കിന്റെ അഭ്യർത്ഥന ഇത്തരമൊരു വിപുലീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. റിപ്പോർട്ട് ചെയ്യാൻ 22,217 ബോണ്ടുകൾ മാത്രമുള്ളതിനാൽ 44,434 ഡാറ്റാ സെറ്റുകൾക്ക് തുല്യമാണ്. കാലതാമസം ന്യായീകരിക്കാനാവില്ലെന്ന് തോന്നുന്നു. ബാങ്കിന് പ്രതിദിനം 326 ഡാറ്റാ സെറ്റുകൾ മാത്രമേ പ്രോസസ് ചെയ്യാൻ കഴിയൂ. പ്രത്യേകിച്ചും എല്ലാ വിവരങ്ങളും അതിന്റെ മുംബൈ ബ്രാഞ്ചിൽ കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ ഈ സാഹചര്യം ജനാധിപത്യ പങ്കാളിത്തത്തിന്റെ സത്യയെ ബാധിക്കുന്ന സുപ്രധാനമായ ഒരു സുതാര്യത പ്രശ്നത്തിന് അടിവരയിടുന്നു. അഴിമതിയുടെ വ്യാപ്തിയും പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് തടയുന്നതും മനസ്സിലാക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ബോധപൂർവം വിവരങ്ങൾ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രശാന്ത് ഭൂഷൺ തന്റെ ഹർജിയിൽ ആരോപിച്ചു. എല്ലാ ബോണ്ടുകളുടെയും നമ്പറുകൾ ബാങ്കിന്റെ പക്കലുള്ളതിനാൽ പേര്, വിലാസം, നമ്പർ എന്നിവയുൾപ്പെടെ വാങ്ങുന്നയാളുടെ പൂർണ്ണമായ നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക. KYC വിശദാംശങ്ങൾ, കാലതാമസം ഉണ്ടാകരുത്. ആരാണ് SBIയിൽ സമ്മർദ്ദം ചെലുത്തുന്നത്? SBI സമ്മർദ്ദത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വാർത്ത പരിഗണിക്കുക. 2019 നവംബറിൽ ഹഫ്പോസ്റ്റിനായി നിതിൻ സേതി റിപ്പോർട്ട് ചെയ്തു. കാലഹരണപ്പെട്ട ബോണ്ടുകൾ പോലും സ്വീകരിക്കാൻ സർക്കാർ SBI ഉത്തരവിട്ടിരുന്നു. ഇത് നിയമത്തിന് വിരുദ്ധമാണ്. 2018 മെയ് മാസത്തിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത കർണാടക തിരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ബോണ്ട് വാങ്ങലുകൾക്കായി 10 ദിവസത്തെ പ്രത്യേക വിൻഡോ തുറക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ധനമന്ത്രാലയത്തോട് ഉത്തരവിട്ടു. ഈ ഉത്തരവും നിശ്ചിത സമയപരിധിക്ക് പുറത്തായിരുന്നു. സേത്തിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ധനമന്ത്രാലയത്തിന്റെ ഉത്തരവുകൾ പ്രകാരം ബാങ്ക് ഈ ബോണ്ടുകൾ എൻക്യാഷ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾക്ക് എതിരായിരുന്നു. കാലഹരണപ്പെട്ട ബോണ്ടുകൾ എൻക്യാഷ് ചെയ്യാൻ അനുമതി തേടി ബോണ്ട് ഹോൾഡിംഗ് പാർട്ടികൾ വൈകി SBIയെ സമീപിച്ചപ്പോഴാണ് ധനമന്ത്രാലയം ഈ തീരുമാനമെടുത്തത്. ഈ ബോണ്ടുകൾ ഏത് പാർട്ടിക്കോ വേണ്ടിയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ 10 കോടി രൂപ സംഭാവനയായി ലഭിച്ചു. ആ ബോണ്ടുകൾ വീണ്ടെടുക്കാൻ അനുമതി നൽകിയ ധനമന്ത്രാലയ സെക്രട്ടറി ഇലക്ടറൽ ബോണ്ട് പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇന്ന് ഇതേ സുഭാഷ് ചന്ദ്രഗാർഗ് മാധ്യമങ്ങളിൽ പ്രസ്താവിക്കുന്നത് SBIക്ക് ഈ വിവരം കണ്ടെത്താൻ ഒരു ദിവസത്തിൽ കൂടുതൽ വേണ്ടിവരില്ല എന്നാണ്. അമിതമായ അനുസരണത്തിന്റെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ഇക്കാര്യം നിങ്ങളെ അറിയിക്കുന്നുണ്ടോ? എന്തിനാണ് മാധ്യമങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരെ ഇരുട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നത്? മതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നു. അതേസമയം ഈ വിഷയങ്ങളിൽ ഒരു മൂടുപടം മൂടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നിരവധി റാലികളിൽ സ്വജനപക്ഷപാതത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടെങ്കിലും ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിനു മുമ്പ് രേഖകൾ വെളിപ്പെടുത്തില്ലെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോൾ പറയുന്നത്. ആരാണ് ഈ വ്യക്തികൾ ഒരു പാർട്ടിക്ക് 6,000 കോടി സംഭാവന ചെയ്യുന്നത്? നിതിൻ സേതി വർഷങ്ങളായി ഈ റിപ്പോർട്ട് അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളായ തപസ്യയ്ക്കും ശ്രീഗിരീഷ് ജാലിഹാലിനെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കും നന്ദി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി പുറത്തെടുത്തു. 1,000,000,000 പേജുകളുള്ള രേഖകളാണ് നിതിന്റെ സംഘം മാസങ്ങളോളം പരിശോധിച്ചത്. മുഖ്യധാരാ മാധ്യമ ചാനലുകൾക്ക് ആഡംബരപൂർണമായ ആസ്ഥാനമുണ്ടെങ്കിലും സ്വാധീനമുള്ള പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് പലപ്പോഴും സ്വന്തം ഓഫീസുകളില്ല. സങ്കൽപ്പിക്കുക, അഴിമതികൾ സുഗമമാക്കുന്നതിന് ഉൾപ്പെട്ടവരുടെ ഐഡന്റിറ്റി മറച്ചുവെക്കാൻ ഒരു നിയമം നിലവിൽ വന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഉടൻ തന്നെ റദ്ദാക്കി. മാധ്യമപ്രവർത്തകരെ ജയിലിലടയ്ക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. നിതിൻ സേതിയെപ്പോലെ അശുതോഷ് നേഗിയും അങ്കിത ഭണ്ഡാരി വധക്കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഉത്തരാഖണ്ഡിൽ അറസ്റ്റിലായി. അദ്ദേഹത്തിനെതിരെ നിരവധി കുറ്റങ്ങൾ ചുമത്തി. മാധ്യമപ്രവർത്തകർ പതിവായി ജയിലിലടക്കപ്പെടുന്ന ഒരു പരിതസ്ഥിതിയിൽ റിപ്പോർട്ടേഴ്സ് കളക്ടീവിലെ ടീം മാതൃകാപരമായ പത്രപ്രവർത്തനം തുടരുന്നു. അങ്കിത ഭണ്ഡാരി കേസ് ചർച്ച ചെയ്തതിന് അശുതോഷ് നേഗി കടുത്ത ശിക്ഷയാണ് ലഭിച്ചത്. സുപ്രീം കോടതിയുടെ തീരുമാനത്തെക്കുറിച്ചും സ്റ്റേറ്റ് ബാങ്കിന്റെ നിലപാടുകളെക്കുറിച്ചും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ നിശബ്ദതയുണ്ട്. 16,000 കോടിയുടെ അഴിമതിയും സർക്കാരും ചില വ്യവസായികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും തുറന്നുകാട്ടുന്ന ഒരു റിപ്പോർട്ടിനോട് താൽപ്പര്യമില്ലെന്ന് തോന്നുന്നു. ഈ വാർത്ത ഇന്ത്യയിലെ പൊതുജനങ്ങളിൽ എത്താതിരിക്കാൻ ഈ നിശബ്ദത ലക്ഷ്യമിടുന്നതായി തോന്നുന്നു. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് തിരഞ്ഞെടുപ്പ് സംഭാവനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അത്തരം വിവരങ്ങൾ പങ്കിടുന്നത് നിയമപ്രകാരം അനുവദനീയമല്ലെങ്കിലും ഉത്തരവ് ഉടനടി പാലിച്ചിട്ടുണ്ടെന്ന് നിതിൻ സേതിയും തപസ്സിയും അവരുടെ റിപ്പോർട്ടിൽ തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ വിവരം ആദ്യം ആവശ്യമായി വന്നത് എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് വിവരം നൽകാത്തത്? തിരഞ്ഞെടുപ്പ് ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിന് നൽകുന്നതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ഒരിക്കലും കാലതാമസം വരുത്താത്ത എല്ലാ രേഖകളും പങ്കുവച്ചുകൊണ്ട് സഖാവ് ലോകേഷ് ബത്ര തെളിയിച്ചു. ചിലപ്പോൾ അത് 48 മണിക്കൂറിനുള്ളിൽ ആവശ്യമായ വിവരങ്ങൾ നൽകി. ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ബോണ്ട് വീണ്ടെടുക്കൽ സമയപരിധി കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ SBI തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ എല്ലാ ഡാറ്റയും ശേഖരിക്കാനാകുമെന്ന് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നു. 2020 വരെ എല്ലാ ബോണ്ട് വീണ്ടെടുക്കൽ സമയപരിധിയും പൂർത്തിയാകുമ്പോൾ നിയമങ്ങൾക്കനുസൃതമായി SBI ഈ വിവരങ്ങൾ ധനമന്ത്രാലയത്തിന് കൈമാറി. മാധ്യമപ്രവർത്തകൻ നിതിൻ സേത്തി പറയുന്നത് ശ്രദ്ധിക്കുക. ആൻഡ് കോട്ട്, ബാങ്കിന്റെ ഏത് ശാഖയിൽ എത്ര ബോണ്ടുകൾ റിഡീം ചെയ്തുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ധനമന്ത്രാലയത്തിന്റെ ബജറ്റ് ജോയിന്റ് സെക്രട്ടറിക്ക് SBIയുടെ ലെറ്റർ ഹെഡിൽ അയച്ചിരിക്കുന്നത് കാണാം. എങ്ങനെയെന്ന് വിശദമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 ജൂലൈ 27 ഈ കത്ത് ഫിസിക്കൽ ഫോർമാറ്റിൽ വാങ്ങിയത്. അതായത് ബോണ്ട് വാങ്ങി 2 ദിവസത്തിനകം ബാങ്ക് എല്ലാ വിവരങ്ങളും ധനമന്ത്രാലയത്തിന് നൽകിയിരുന്നു. പാർട്ടി വാങ്ങിയതും റിഡീം ചെയ്തതുമായ എല്ലാ ബോണ്ടുകളുടെയും ഓഡിറ്റ് ട്രയൽ SBI പരിപാലിക്കുന്നു. ഓരോ ബോണ്ടിലും എഴുതിയിരിക്കുന്ന ഒരു സീരിയൽ നമ്പറിലൂടെയാണ് ഈ ട്രയൽ സൂക്ഷിച്ചിരിക്കുന്നത്. 2018 പദ്ധതി ആരംഭിച്ചപ്പോൾ ബോണ്ടിന് ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണമെന്ന് ബാങ്ക് നിർബന്ധിച്ചു. ഈ രേഖകളും റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീരിയൽ നമ്പറില്ലാതെ ആന്തരിക നിയന്ത്രണം നിലനിർത്താൻ കഴിയുന്ന ഒരു ഓഡിറ്റ് ട്രയലും ഉണ്ടാകില്ലെന്ന് ബാങ്ക് സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. 2018 ഫെബ്രുവരി മുതലുള്ള ഈ രേഖയിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് നടന്ന മീറ്റിംഗിൽ അദൃശ്യമായ ഫ്ലൂറസെന്റ് മഷി ഉപയോഗിച്ച് നമ്പർ പ്രിന്റ് ചെയ്യാമെന്ന് നിർദ്ദേശിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് UV പ്രകാശത്തിൽ മാത്രം ദൃശ്യമാണ്. റിപ്പോർട്ടേഴ്സ് കളക്ടീവ് അതിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള രേഖകളും വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് അവ പരിശോധിക്കാനാകും. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മുംബൈ ബ്രാഞ്ചിലുണ്ടെന്ന് ഇതേ സ്റ്റേറ്റ് ബാങ്ക് സുപ്രീം കോടതിയെ അറിയിച്ചു. ഇപ്പോൾ ദാതാവിന്റെയും സംഭാവന സ്വീകരിക്കുന്ന കക്ഷിയുടെയും ഡാറ്റ വ്യത്യസ്ത സൈലോകളിൽ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ സമയം ആവശ്യമാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത്രയും സുപ്രധാനമായ മാറ്റം സംഭവിച്ചത്? ഇലക്ടറൽ ബോണ്ടുകൾ ഭൗതിക രൂപത്തിൽ മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ എന്ന നിയമത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇതിന് ഡിജിറ്റൽ തെളിവ് ഉണ്ടാകില്ലേ? KYC ഭൗതിക രൂപത്തിൽ മാത്രമാണോ ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഡിജിറ്റൽ തെളിവുകളുടെ തെളിവുകൾ എവിടെ നിന്ന് ലഭിക്കും? വ്യക്തമായും സംഗതി ഗൗരവമുള്ളതാണ്. വിവാദങ്ങൾ ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. ചില പ്രധാന പ്രശ്നങ്ങൾ ഉടലെടുക്കും, വിഷയങ്ങൾ മാറും. എങ്ങനെയെങ്കിലും ഇലക്ടറൽ ബോണ്ട് കുംഭകോണം പൊതുജനങ്ങളിൽ എത്തരുത്. 2017 ഒക്ടോബറിലെ ഈ പ്രമാണം എല്ലാവരെയും തുറന്നുകാട്ടുന്നു. നിതിൻ സേത്തിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് വിവരാവകാശ നിയമത്തിലൂടെ ലഭിച്ചതാണ്. അന്ന് ബജറ്റ് സെക്രട്ടറിയായിരുന്ന പ്രശാന്ത് ഗോയലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ആരെങ്കിലും ബോണ്ട് റിഡീം ചെയ്താലുടൻ സംഭാവന നൽകിയ വ്യക്തി ആരാണെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പണം ലഭിച്ചുവെന്നും സ്റ്റേറ്റ് ബാങ്ക് മനസ്സിലാക്കുമെന്ന് ധനമന്ത്രാലയം സമ്മതിച്ചു. ബോണ്ട് വാങ്ങിയ ആളുടെ പേരില്ലെങ്കിലും KYC ഇല്ലാതെ നിങ്ങൾക്ക് ബോണ്ടുകൾ വാങ്ങാൻ കഴിയില്ല എന്നതിനാൽ സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോഴും അറിയും. സ്റ്റേറ്റ് ബാങ്കിന്റെ വാദം വളരെ ദുർബലമാണ്. ഇതിനെതിരെ സുപ്രീംകോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമോ ഇല്ലയോ, സ്റ്റേറ്റ് ബാങ്കിന് 136 ദിവസത്തെ സമയം ലഭിക്കുമോ, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും വരാനിരിക്കുന്നു. ഏത് സാഹചര്യത്തിലും വിവരങ്ങൾ മറച്ചുവെക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമ്മൾ എവിടെയെത്തി? ഒരു ബാങ്ക് സുപ്രീംകോടതിയുടെ ഉത്തരവ് പാലിക്കുന്നില്ല. ഈ ബോണ്ടിന് പിന്നിൽ ഗെയിം കളിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്നതെന്തും സംഭവിക്കും എന്ന ആത്മവിശ്വാസമുണ്ടായിരിക്കണം. പാവാടക്കാരൻ ഡ്രം വായിക്കും, പൊതുജനങ്ങൾ നൃത്തം ചെയ്യും. ഹലോ, ഞാൻ രവീഷ് കുമാർ.